ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശച്ചൂടിലേക്ക്. മുന്നണികൾ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകാൻ ഒരുക്കം തുടങ്ങി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചിഹ്നങ്ങൾ അനുവദിച്ചതോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണം കൂടുതൽ സജീവമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പാചകവാതക വിതരണം അടക്കം വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിലൂടെ ഇന്ന് ചർച്ച നടത്തും. കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും കേന്ദ്ര എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കുറച്ചു. ഐപിഎൽ ക്രിക്കറ്റിലെ ആദ്യഘട്ട മത്സരങ്ങൾക്ക് നാളെ ബംഗളൂരുവിൽ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചിഹ്നങ്ങൾ അനുവദിച്ചതോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണം കൂടുതൽ സജീവമാക്കി. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാലക്കാട്ടും തൃശൂരും എത്തുന്നതോടെ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടുമെന്നാണ് കരുതുന്നത്. 29-ന് പാലക്കാട്ട് റാലിയിലും തൃശൂരിൽ റോഡ് ഷോയിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. രണ്ടാംഘട്ട പ്രചാരണത്തിന് നരേന്ദ്രമോദി അടുത്തമാസം 4-ന് പാലായിലും തിരുവനന്തപുരത്തുമെത്തും. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലിയാണ് പാലായിൽ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും ഉണ്ടാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ ഈ മാസം 31-ന് തിരുവനന്തപുരം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. ഇതുകൂടാതെ ഏപ്രിൽ ആദ്യവാരം ഹരിപ്പാട്, തൃപ്പൂണിത്തുറ, കോഴിക്കോട്, തലശ്ശേരി എന്നിവിടങ്ങളിലും അമിത്ഷാ പ്രസംഗിക്കും. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ്, ഡോ എസ് ജയശങ്കർ തുടങ്ങിയവരും എൻഡിഎ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും. എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏപ്രിൽ 2-ന് കോഴിക്കോട് ജില്ലയിലെത്തും. കടപ്പുറത്ത് വൈകിട്ട് 5-ന് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സിപിഐഎം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി, പിബി അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് എന്നിവരും പങ്കെടുക്കും. കൂടാതെ തേജസ്വി യാദവ്, ബിനോയ് വിശ്വം തുടങ്ങിയ നേതാക്കളും തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശച്ചൂടിലേക്ക് എത്തിയതോടെ വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാൻ മുന്നണികൾ പ്രകടന പത്രികൾക്ക് രൂപം നൽകാൻ ഒരുക്കം തുടങ്ങി. എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും പ്രകടന പത്രിക അടുത്തയാഴ്ച പുറത്തിറങ്ങും. സിപിഐഎം നേതാവും മുൻ ധനമന്ത്രിയുമായ ഡോ ടി എം തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് എൽഡിഎഫ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. ഇന്നലെ ഐസക്കിന്റെ നേതൃത്വത്തിൽ പത്രികാ സമിതിക്ക് അന്തിമരൂപം നൽകി. യുഡിഎഫിന്റെ പ്രകടന പത്രികാ സമിതിയുടെ അധ്യക്ഷൻ ബെന്നി ബെഹനാനാണ്. പത്രികയുടെ അവസാന മിനുക്കുപണിയിലാണ് ചുമതലക്കാർ. രാഹുൽഗാന്ധി പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിയാണ് യുഡിഎഫ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന അജണ്ടകൾക്ക് പ്രാമുഖ്യം നൽകിയാണ് എൻഡിഎ മുന്നണി പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുക. എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും നയസമീപനങ്ങളിലെ വീഴ്ചകളെ തുറന്നുകാട്ടുന്നതായിരിക്കും എൻഡിഎ പ്രകടന പത്രിക. വർഗീയതയോട് എൽഡിഎഫ് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജി സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴയിൽ എൽഡിഎഫിന് പോറൽ ഏൽക്കില്ലെന്ന് അദ്ദേഹം തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈകിട്ട് മണ്ണുത്തി പട്ടിക്കാട് സെന്ററിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. ഏത് മാർഗത്തിലൂടെയും അധികാരം നിലനിർത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. തൊടുപുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേങ്ങര, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ സിപിഐഎം എസ്ഡിപിഐ സഹകരണം നിലനിൽക്കുന്നുണ്ടെന്നും സലാം ആരോപിച്ചു. ഇടതു ഗവൺമെന്റിനെ താഴെയിറക്കാൻ ജനം കാത്തിരിക്കുകയാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. നാദാപുരം നിയോജകമണ്ഡലം യുഡിഎഫ് തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി മരുതോങ്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ സാഹചര്യത്തിൽ അനധികൃത സാധനങ്ങൾ, മയക്കുമരുന്ന്, സ്വർണം, വിദേശ കറൻസി, വനം, വന്യജീവി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കണമെന്ന് റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സമ്മതിദായകർക്കിടയിൽ അവബോധം വളർത്തി പ്രവർത്തനങ്ങളിൽ സജീവ ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാനും തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തകർക്കുന്ന തെറ്റായ നടപടികൾ തടയാനുമാണ് ഡയറക്ടറേറ്റ് പൊതു അറിയിപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കാൻ ബ്ലോക്ക് തല നോഡൽ ഓഫീസർമാർ, ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ, യങ് പ്രൊഫഷണലുകൾ എന്നിവർക്ക് കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ പരിശീലന ക്ലാസുകൾ പൂർത്തിയാക്കി. ഫ്ളക്സ് പ്രിന്റിംഗിന് പോളിംഗ് മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിക്കാൻ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്യുആർ കോഡില്ലാത്ത ബോർഡുകൾ പിടിച്ചെടുത്ത് 10,000 രൂപ പിഴ ഈടാക്കുമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയും പള്ളുരുത്തി.
യുവജനങ്ങളിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുമായും ജനമൈത്രി പോലീസുമായും ചേർന്ന് എന്റെ വോട്ട് എന്റെ ശക്തി എന്ന സംസ്ഥാനതല പ്രചാരണ പരിപാടിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കം കുറിക്കുന്നത്. നാളെ തിരുവനന്തപുരം മാനവീയ വീതിയിൽ പ്രചാരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. തെരുവു നാടകങ്ങൾ, ഫ്ളാഷ് മോബുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടത്തും. ലീഗൽ സർവീസസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. 18 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള 466,000 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 20-29 ഇടയിൽ പ്രായമുള്ളവരും 450,000 ഏറെയുണ്ട്. ഈ പുതിയ വോട്ടർമാരിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുകയാണ് ഈ നീക്കങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്.
തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റിന് മറ്റന്നാൾ വരെ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലെ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിന് നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയ കളക്ഷൻ സെന്ററുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഫോം 12 മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പാചകവാതക വിതരണമടക്കം വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിലൂടെ ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട പരിഹാര നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമടക്കം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും കേന്ദ്ര എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കുറച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്താണ് തീരുമാനമെന്നും വിലക്കയറ്റത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡീസൽ കയറ്റുമതിക്ക് ലിറ്ററിന് 21.50 രൂപയും വ്യോമയാന ഇന്ധനത്തിന് 29.50 രൂപയും തീരുവ ഉയർത്തിയിട്ടുണ്ട്. ആഭ്യന്തര ഉപയോഗത്തിൽ ലഭ്യത ഉറപ്പാക്കാനാണ് നടപടിയെന്ന് നിർമ്മലാ സീതാരാമൻ വിശദീകരിച്ചു. രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. അത്തരമൊരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിൽ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള രംഗത്തെ സ്ഥിതിഗതിയും ഊർജ്ജം, അവശ്യവസ്തുക്കളുടെ ലഭ്യത, വിതരണത്തിലെ തടസ്സങ്ങൾ എന്നിവയും സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഹർദീപ് സിംഗ് പുരി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ധനങ്ങളുടെ എക്സൈസ് തീരുവ കേന്ദ്രം 3 രൂപയാക്കി കുറച്ചതുപോലെ സംസ്ഥാനവും നികുതി കുറയ്ക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ജയം നേടാൻ ഇടതുമുന്നണി എല്ലാ അടവുകളും പയറ്റുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിലെ ആദ്യഘട്ട മത്സരങ്ങൾക്ക് നാളെ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് പലയിടത്തും ഉയർന്ന താപനില അനുഭവപ്പെടുന്നതിനിടെ ഇന്ന് 11 ജില്ലകളിലെ ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിലാണ് മഴ സാധ്യത. നാളെ എല്ലാ ജില്ലകളിലും ചിലയിടങ്ങളിൽ നേരിയ മഴ ഉണ്ടായേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഞായർ, തിങ്കൾ ദിവസങ്ങളിലും ഇതേ നില തുടരും. സംസ്ഥാന വ്യാപകമായി താപനില വർദ്ധിക്കുകയാണ്. ഇന്ന് കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ പകൽ താപനില 38 ഡിഗ്രി വരെ ഉയർന്നേക്കാം. മറ്റു ജില്ലകളിലും താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ വർദ്ധിക്കാനാണ് സാധ്യത. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ക്ഷേത്രത്തിൽ അശ്വതി കാവുതീണ്ടലിന് അടച്ച ക്ഷേത്രനട നാളെ തുറക്കും. പതിവ് ദിവസങ്ങളിലെ തിരുവാഭരണം കൂടാതെ വിശേഷ ദിവസങ്ങളിലെ തിരുവാഭരണം ധരിച്ചായിരിക്കും ദർശനം. ഇന്ന് ലോക നാടകദിനം. 1961 ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മാർച്ച് 27 ലോക നാടകദിനം ആചരിച്ചു തുടങ്ങിയത്. നാടക കലകളുടെ സൌന്ദര്യം, പ്രാധാന്യം എന്നിവയെക്കുറിച്ചും വിനോദ വ്യവസായത്തിൽ നാടകം വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ജനങ്ങളിൽ അവബോധമുണ്ടാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. നാടകവും സമാധാന സംസ്കാരവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ലോക നാടകദിനത്തോടനുബന്ധിച്ച് കരുവള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് നാടകക്കാരൻ എന്ന പേരിൽ സംവാദം സംഘടിപ്പിക്കും. കരുവള്ളൂരിലെ കാൻഫർഡ് ഓഫീസിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശച്ചൂടിലേക്ക്. മുന്നണികൾ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകാൻ ഒരുക്കം തുടങ്ങി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചിഹ്നങ്ങൾ അനുവദിച്ചതോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണം കൂടുതൽ സജീവമാക്കി. ഫസ്റ്റ് വേഷൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പാചകവാതക വിതരണമടക്കം വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിലൂടെ ഇന്ന് ചർച്ച നടത്തും. കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും കേന്ദ്ര എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപ കുറച്ചു. ഐപിഎൽ ക്രിക്കറ്റിലെ ആദ്യഘട്ട മത്സരങ്ങൾക്ക് നാളെ ബംഗളൂരുവിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.